പ്രൈസ് ദ ലോർഡ്. സ്നേഹമുള്ളവരെ, യേശുനാഥൻ പഠിപ്പിച്ച സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ധ്യാനപൂർവം പരിചിന്തന വിഷയമാക്കുകയാണ് നമ്മൾ ഈ പരമ്പരയിലൂടെ. ഇത് 9-ാമത്തെ പ്രഭാഷണമാണ്. ദൈവത്തെ പിതാവേ എന്ന് വിളിക്കാനായിട്ട് യേശു പഠിപ്പിച്ചു. ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിച്ചതിന് ശേഷം പിതാവിൻ്റെ മുമ്പിൽ അഭ്യർത്ഥനകൾ, യാചനകൾ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ നാമം പൂജിതമാകണം, അങ്ങയുടെ രാജ്യം വരണം. ഇത് രണ്ടിൻ്റെയും അർത്ഥം നമ്മൾ വിശദമായി ധ്യാന വിഷയമാക്കി. 3-ാമത്തെ യാചന, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം എന്നതത്രേ. നമുക്കറിയാം, വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്ക എഴുതിയ സുവിശേഷത്തിലും ഈ കർത്തൃപ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടും തമ്മിൽ അല്പസ്വല്പം വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ കണ്ടുകഴിഞ്ഞതാണ്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മാത്രമേ ദൈവത്തിൻ്റെ ഹിതത്തെക്കുറിച്ചുള്ള ഈ യാചന പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ലൂക്കായിൽ അത് ഉപേക്ഷിച്ചിരിക്കുകയാണ്. കാരണവുമുണ്ട്. കഴിയുന്നിടത്തോളം ആവർത്തനങ്ങൾ ഒഴിവാക്കുക എന്നത് ലൂക്കാ സുവിശേഷകൻ്റെ ഒരു പ്രത്യേകതയാണ്. അങ്ങയുടെ രാജ്യം വരണം എന്ന പ്രാർത്ഥനയുടെ ഒരു വിശദീകരണവും ആവർത്തനവുമാണ് വാസ്തവത്തിൽ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം എന്ന യാചന. രണ്ടിൻ്റെയും അർത്ഥം ഏതാണ്ടൊന്നു തന്നെ. അതേസമയം അല്പം പുതിയ ആശയങ്ങൾ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട് ഈ പ്രാർത്ഥനയിലൂടെ. ദൈവത്തിൻ്റെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണം എന്ന് പറയുമ്പോൾ 3 കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. 1, ദൈവത്തിൻ്റെ തിരുഹിതം പൂർണ്ണമായി നിറവേറിയ ഒരവസ്ഥയുണ്ട്, അത് സ്വർഗത്തിൽ. 2-ാമത്തേത്, ഭൂമിയിൽ ആ ഹിതം ഇനിയും പൂർണ്ണമായി നിറവേറിയിട്ടില്ല. 3, ആ ഹിതം നിറവേറും, അതിനുവേണ്ടിയാണ് പ്രാർത്ഥന. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി സ്വർഗത്തിൽ നിറവേറി, ഭൂമിയിൽ ഇനിയും നിറവേറിയിട്ടില്ല. എന്താണ് ഈ ഹിതം? നമ്മൾ ചുറ്റുപാട് നോക്കുമ്പോൾ നമ്മുടെ ഭൂമിയിൽ നിറവേറുന്ന, നടമാടുന്ന ഒരുപാട് അനീതികളും അക്രമങ്ങളും അത്യാഹിതങ്ങളും ഒക്കെ സുപരിചിതമാണ് നമുക്ക്. പ്രകൃതിക്ഷോഭത്തിൽപ്പെട്ട് ലക്ഷക്കണക്കിന് ആളുകൾ ജീവൻ നഷ്ടമാകുന്നത് നമ്മൾ കാണാറുണ്ട്. അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്നവരുടെ എണ്ണവും ഒട്ടും കുറവല്ല. മനുഷ്യൻ്റെ ഹൃദയത്തിൽ പലപ്പോഴും വിദ്വേഷവും പകയും കൂടിയിരിക്കുന്നു. സ്നേഹമില്ലാത്ത പെരുമാറ്റങ്ങൾ, ക്രൂരമായ പെരുമാറ്റങ്ങൾ, ഭീകര പ്രവർത്തനങ്ങൾ, ഇതുവഴി ഒരുപാട് മനുഷ്യജീവിതങ്ങൾ നഷ്ടമായി പോകുന്നു, ദുഃഖപൂരിതമാകുന്നു. ഇതിനു പുറമെ പല വ്യക്തികൾക്കും ഉണ്ടാകുന്ന ജന്മനാവുള്ള അംഗവൈകല്യങ്ങൾ, അപ്രതീക്ഷിതമായുണ്ടാകുന്ന അപകടങ്ങൾ, ഇതൊക്കെ കാണുമ്പോൾ ഇതിൻ്റെ എല്ലാം ഉത്തരവാദി ദൈവമാണോ? ദൈവം ആഗ്രഹിച്ചിട്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഇത് ദൈവത്തിൻ്റെ ഇഷ്ടമാണോ? അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ എങ്ങനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ സ്നേഹമുള്ള അപ്പച്ച എന്ന് വിളിക്കാൻ സാധിക്കും? ദൈവം സ്നേഹമുള്ള പിതാവാണെങ്കിൽ എന്തുകൊണ്ട് ഇതുപോലുള്ള ദുരന്തങ്ങൾ, ദുരിതങ്ങൾ ഈ ഭൂമിയിലുണ്ടാകുന്നു? എന്തുകൊണ്ട് ഒരുപാട് നഷ്ടങ്ങളും കഷ്ടങ്ങളും നമ്മൾ സഹിക്കേണ്ടി വരുന്നു? മനുഷ്യൻ സഹിക്കുന്ന വേദനയും ദുഃഖവും അനുഭവിക്കുന്ന തിന്മകളുമെല്ലാം ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ ആ ദൈവത്തെ എങ്ങനെ ദൈവമേ എന്ന്, പിതാവേ എന്ന് വിളിക്കാൻ സാധിക്കും? നമ്മൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ്. പലപ്പോഴും ഈ പ്രശ്നത്തിൻ്റെ പിന്നിൽ, ഈ പ്രശ്നത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകൾ പലപ്പോഴും ചിന്തിക്കും, ഒന്നുകിൽ ഇത് ദൈവത്തിൻ്റെ ക്രൂരമായ വിനോദമാണ്, അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തെ സ്നേഹമുള്ള പിതാവ് എന്ന് വിളിക്കാൻ സാധിക്കുകയില്ല. പലപ്പോഴും ദൈവത്തിനെതിരെ തിരിയാനും ഇനി ഇങ്ങനൊരു ദൈവമില്ല എന്ന് തള്ളിപ്പറയാനുമൊക്കെ അനേകരെ പ്രേരിപ്പിക്കുന്ന ഒരു സാഹചര്യമാണിത്. ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ എങ്ങനെ ദൈവത്തെ സ്നേഹമുള്ള പിതാവ് എന്ന് വിളിക്കും? ഈ ചുറ്റുപാടിൽ നമ്മൾ ബൈബിളിലേക്ക് തിരിയുകയാണ്. ഇത് ദൈവത്തിൻ്റെ ഹിതം തന്നെയാണോ? ദൈവം ആഗ്രഹിച്ചിട്ടാണോ ഇങ്ങനെയുള്ള അത്യാഹിതങ്ങളൊക്കെ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ മരണവും മനുഷ്യൻ്റെ ദുരന്തവും മനുഷ്യൻ്റെ നാശവും എല്ലാം ദൈവത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ, തീരുമാനത്തിൻ്റെ ഫലമാണോ? അല്ല എന്നാണ് നമ്മളെ ബൈബിൾ പഠിപ്പിക്കുക. ഇവിടെ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ശ്രദ്ധേയമായ ചില കാര്യങ്ങളുണ്ട്. ആദ്യമേ ജ്ഞാനത്തിൻ്റെ പുസ്തകം 11-ാമത്തെ അധ്യായത്തിലേക്ക് ഞാൻ ശ്രദ്ധ ക്ഷണിക്കട്ടെ. ജ്ഞാനം 11-ാമത്തെ അധ്യായം 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ ഈ പ്രശ്നം വളരെ വ്യക്തമായി കൈകാര്യം ചെയ്യുന്നുണ്ട്. എല്ലാറ്റിനെയും അങ്ങ് സ്നേഹിക്കുന്നു, അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല, ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. അങ്ങ് ഇച്ഛിക്കുന്നില്ലെങ്കിൽ എന്തെങ്കിലും നിലനിൽക്കുമോ? അങ്ങ് അസ്തിത്വം നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും പുലരുമോ? ജീവനുള്ളവയെ സ്നേഹിക്കുന്ന കർത്താവേ, സർവവും അങ്ങയുടേതാണ്, അങ്ങ് അവയോട് ദയ കാണിക്കുന്നു. ദൈവം കരുണയുള്ളവനാണ്, ദൈവം സ്നേഹിക്കുന്നവനാണ്, എല്ലാറ്റിനോടും ദയ കാണിക്കുന്നു, എല്ലാറ്റിനോടും കരുണ കാണിക്കുന്നു. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ ഹിതമാണോ എല്ലാം മരിക്കണമെന്ന്, ദൈവത്തിൻ്റെ ഹിതമാണോ ഇതെല്ലാം തകർന്നു പോകണമെന്ന്? ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങൾ വീണ്ടും ശ്രദ്ധേയമാണ്. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്കു വേണ്ടി സൃഷ്ടിച്ചു, തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. ദൈവം സൃഷ്ടിച്ചത് നിലനിൽക്കാൻ വേണ്ടിയാണ്, ജീവൻ നൽകിയത് മരിക്കാൻ വേണ്ടിയല്ല, നശിക്കാൻ വേണ്ടിയല്ല, എന്നേക്കും നിലനിൽക്കാൻ വേണ്ടിയാണ്. മരണം ദൈവത്തിൻ്റെ ആഗ്രഹമല്ല, ദൈവത്തിൻ്റെ ഹിതവുമല്ല. മരണം ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് കടന്നു വരുന്നത് മനുഷ്യൻ്റെ പാപം മൂലമാണ്. ജ്ഞാനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണും: പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു, അവൻ്റെ പക്ഷക്കാർ അത് അനുഭവിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ തിന്മ ഭൂമിയിലേക്ക് കടന്നു വന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചല്ല, അവിടുത്തെ ഹിതത്തിന് വിരുദ്ധമായിട്ടാണ്. അപ്പോഴും ദൈവത്തിൻ്റെ ഹിതത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ മനുഷ്യന് സാധിക്കും എന്ന ഒരു സൂചന ബൈബിൾ നമുക്ക് നൽകുന്നുണ്ട്. ആരംഭം മുതൽ കാണുന്ന ചിത്രം ഇതാണ്: എല്ലാം നന്നായി സൃഷ്ടിച്ചു, താൻ സൃഷ്ടിച്ചതെല്ലാം വളരെ നല്ലതായിരുന്നു, നല്ലത് മാത്രമായിരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ആഗ്രഹം എല്ലാം നല്ലതായിരിക്കണം, ജീവനുണ്ടാകണം, ജീവൻ സമൃദ്ധമായുണ്ടാകണം. യേശു പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായുണ്ടാകാനും വേണ്ടിയാണെന്ന്. ജീവൻ്റെ നാഥനായ ദൈവം മരണമൊരിക്കലും ആഗ്രഹിക്കുന്നില്ല, പക്ഷേ മരണം കടന്നു വന്നത് ഈ ജീവനിൽ നകന്നു പോകുന്നത് കൊണ്ടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയല്ല, ദൈവത്തിൻ്റെ ആഗ്രഹമോ ഹിതമോ അല്ല ഇവിടെ മരിക്കണമെന്നുള്ളത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 29-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇപ്രകാരമാണ് നമ്മൾ വായിക്കുന്നത്: കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണത്, നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിച്ച് അപേക്ഷിക്കും, എൻ്റെ അടുക്കൽ ഒന്ന് പ്രാർത്ഥിക്കും, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ശ്രവിക്കും. നിങ്ങളെന്നെ അന്വേഷിക്കും, പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കുമ്പോൾ നിങ്ങൾ എന്നെ കണ്ടെത്തും. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ളതാണ്. ആ പദ്ധതി കണ്ടെത്തണം. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? ആ ദൈവത്തിൻ്റെ ഹിതം നമ്മളെങ്ങനെയാണ് കണ്ടെത്തുക? ആ ദൈവത്തിൻ്റെ ഹിതത്തോട് നമ്മൾ എപ്രകാരമാണ് പ്രതികരിക്കുക? ഇതാണ് ഈ പ്രാർത്ഥനയിലൂടെ നമ്മൾ കണ്ടെത്തേണ്ടത്. എന്താണ് ദൈവത്തിൻ്റെ ഹിതം? ദൈവത്തിൻ്റെ ഹിതം പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ ഹിതം ജീവനുണ്ടാകണമെന്നാണ്. താൻ സൃഷ്ടിച്ചതെല്ലാം സമൃദ്ധമായി ജീവൻ പ്രാപിക്കണം, ഒന്നും നശിച്ചു പോകരുത്. എല്ലാറ്റിനും ജീവനുണ്ടാകണം, സന്തോഷമുണ്ടാകണം, സമാധാനമുണ്ടാകണം. ദൈവത്തിൻ്റെ ഛായയിലും സദൃശ്യത്തിലും ദൈവം മനുഷ്യനെ മെനഞ്ഞെടുത്തത്, അവന് ജീവിതസഖിയെ നൽകിയത്, സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമി നിറയാൻ അനുഗ്രഹിച്ചത് എല്ലാം ഈ ദൈവത്തിൻ്റെ ഹിതമാണ്. അവിടുത്തെ സ്നേഹം, അവിടുത്തെ സന്തോഷം മനുഷ്യരിൽ പൂർണ്ണമാവണം. ഇപ്പോൾ ദൈവത്തിൻ്റെ മുഖം മനുഷ്യൻ്റെ മുഖത്ത് പ്രതിഫലിക്കണം. ഇവിടെ സന്തോഷമുണ്ടാകണം, ആനന്ദമുണ്ടാകണം, സമാധാനമുണ്ടാകണം. അങ്ങനെ ദൈവത്തിൻ്റെ സന്തോഷം ഈ ഭൂമിയിൽ നിറയണം, ആ സന്തോഷം നിറഞ്ഞ മനുഷ്യരിലൂടെ. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി, അങ്ങയുടെ പദ്ധതി. ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെല്ലാവരും സന്തോഷവാന്മാരായി, സന്തോഷവതികളായി കഴിയണമെന്നുള്ളതാണ്. പക്ഷേ ഈ പദ്ധതിക്ക് വിരുദ്ധമായി കടന്നു വന്നു പല കാര്യങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ. ആ പദ്ധതിയോട് സഹകരിച്ച് പ്രവർത്തിക്കാത്ത മനുഷ്യൻ്റെ അക്രമങ്ങൾ മൂലം, പാപങ്ങൾ മൂലം. ദൈവത്തിൻ്റെ പദ്ധതി എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് റോമക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്: ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണതവുമായതും എന്ത് എന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് കഴിയും. എപ്പോഴാണ്? നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി അർപ്പിക്കണം. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ഈ ലോകത്തിന് അനുരൂപരാകാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഇപ്പോഴും ദൈവത്തിൻ്റെ ഹിതം അറിയാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. ലൗകികമായ ചിന്താഗതികൾ, നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങൾ, നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന തിന്മയുടേതായ ചിന്തകൾ, പ്രലോഭനങ്ങൾ, ഇതെല്ലാം ദൈവത്തിൻ്റെ ഹിതത്തെ നമുക്ക് അജ്ഞാതമാക്കി മാറ്റുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ സാധിക്കണമെന്നുണ്ടെങ്കിൽ മനസ്സിൻ്റെ നവീകരണം ഉണ്ടാവണം. ഈ ലോകത്തിന് അനുരൂപരാകരുത്, ഈ ലോകത്തിൻ്റെതായ മാനദണ്ഡങ്ങൾ സ്വീകരിക്കാതെ ദൈവത്തിൻ്റെ പദ്ധതികൾ അന്വേഷിച്ച് കണ്ടെത്താനായിട്ട് ശ്രമിക്കണം. ദൈവത്തിൻ്റെ പദ്ധതി എന്താണ്, ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് തെസലോണിക്കക്കാർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം മൂന്നാമത്തെ വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ വിശുദ്ധീകരണമാണ് ദൈവം അഭിലഷിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ ഹിതം, നിങ്ങളുടെ വിശുദ്ധീകരണം. എന്താണ് വിശുദ്ധീകരണം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റേതായി ജീവിക്കുക, ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിനു വേണ്ടി ജീവിക്കുക, തൻ്റെതായ ലക്ഷ്യങ്ങൾ വെടിഞ്ഞ് ദൈവം എന്നെ സംബന്ധിച്ച് ലക്ഷ്യമിച്ചിരിക്കുന്നതെന്തോ ദൈവത്തിനു വേണ്ടി ജീവിക്കുക. അത് കുറച്ചുകൂടി വിശദമാക്കി തരും തെസലോണിക്കാർ എഴുതിയ അതേ ലേഖനം, ഒന്നാം ലേഖനം 5:14-18 വാക്യങ്ങളിൽ. സഹോദരങ്ങളെ, നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. നിങ്ങളെ ഞാൻ ഉത്ബോധിപ്പിക്കുന്നു, അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ സഹായിക്കുവിൻ, എല്ലാ മനുഷ്യരോടും ആദരപൂർവ്വം പെരുമാറുവിൻ. ആരും ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മ ചെയ്യാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ ഹിതം. എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണം, ഇടവിടാതെ പ്രാർത്ഥിക്കണം, എല്ലാ കാര്യങ്ങളിലും നന്ദിയുള്ളവരായിരിക്കണം. ഇതാണ് ദൈവഹിതം. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കണം. ഇപ്രകാരമുള്ള പ്രവർത്തനത്തിൻ്റെ ഒരു വ്യക്തമായ മാതൃകയാണ് പരിശുദ്ധ അമ്മ. ദൈവത്തിൻ്റെ ഹിതം വെളിപ്പെടുത്തപ്പെട്ട സാഹചര്യത്തിൽ മറിയം പറഞ്ഞു, ലൂക്കാ എഴുതിയ സുവിശേഷം 1:38 വാക്യത്തിൽ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വചനം പോലെ എന്നിൽ നിറവേറട്ടെ. ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ ഹിതം എന്നിൽ നിറവേറണം. ദൈവത്തിൻ്റെ ഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്ത ഒരു ജീവിതമായിരുന്നു മറിയത്തിൻ്റേത്. ആ പൂർണ്ണമായി വിട്ടുകൊടുക്കലിലൂടെയാണ് ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. ദൈവഹിതത്തിന് പൂർണ്ണമായി ഒരു വ്യക്തി വിട്ടുകൊടുക്കാൻ തയ്യാറായപ്പോൾ ദൈവം നൽകുന്ന രക്ഷ മനുഷ്യ സമൂഹത്തിലേക്ക് കടന്നു വരാനിടയായി. ആ രക്ഷകൻ തന്നെ തൻ്റെ ജീവിതത്തിൽ ഉടനീളം എടുത്തു കാണിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ഹിതത്തിന് സ്വയം പൂർണ്ണമായി സമർപ്പിക്കുക. സമറിയാക്കാരിയുമായുള്ള സംഭാഷണത്തിൻ്റെ അവസാനം ആഹാര സാധനങ്ങളുമായി കടന്നു വന്ന ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. യോഹന്നാൻ 4:34 വാക്യമാണ്. എന്നെ അയച്ചവൻ്റെ ജോലി പൂർത്തിയാക്കുകയാണ്, അതാണ് എൻ്റെ ഭക്ഷണം. യേശുവിൻ്റെ യുദ്ധത്തിൽ മറ്റൊന്നും യേശുവിന് കരണീയമായിട്ടുണ്ടായിരുന്നില്ല, തന്നെ അയച്ചവൻ്റെ ജോലി പൂർത്തിയാക്കുക. ഈ ഒരേ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് യേശുവിൻ്റെ പ്രവർത്തനങ്ങൾ എപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്നെ അയച്ചവനെ അനുസരിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുക. യേശു വന്നതിന് മറ്റ് ഒരു ലക്ഷ്യവും ഉണ്ടായിരുന്നില്ല, യേശുവിൻ്റെ ജീവിതത്തിന് മറ്റ് യാതൊരു ലക്ഷ്യവും ഇല്ല, ഒരേ ഒരു ലക്ഷ്യം. അത് യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:39 വാക്യങ്ങളിൽ ഇപ്രകാരം കാണും, ഞാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിർവഹിക്കുക എന്ന ഒരേ ഒരു കാര്യമേ യേശുവിൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നുള്ളൂ. അവസാനം വരെ യേശു അതാണ് ചെയ്തത്. ഗെത്സമനിയിലെ അതീവ ദുഃഖകരമായ അവസരത്തിൽ, ദുഃഖത്തിൻ്റെ തീവ്രതയിൽ വിയർപ്പ് തുള്ളികൾ, രക്തത്തുള്ളികൾ പോലെ താഴെ വീണ ആ സാഹചര്യത്തിൽ യേശു പ്രാർത്ഥിച്ചു, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നെ കടന്നു പോകട്ടെ. ലൂക്കാ എഴുതിയ സുവിശേഷം 22:42 വാക്യത്തിൽ ഇങ്ങനെ തുടരും, എങ്കിലും എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറട്ടെ. എൻ്റെ ഹിതമല്ല, അവിടുത്തെ ഹിതം നിറവേറണം. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലും ആകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച യേശു തൻ്റെ ജീവിതത്തിൽ ഈ ഹിതം പൂർണ്ണമായി സ്വീകരിച്ച വ്യക്തിയാണ്. എന്താണ് ഈ ഹിതമെന്ന് യേശു പലതവണ ആവർത്തിച്ച് പറയുന്നുണ്ട്. എനിക്ക് നൽകിയ ഒരുവൻ പോലും നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണം, തനിക്ക് ലഭിച്ചവരിൽ ആരെയും നഷ്ടപ്പെടുത്താതിരിക്കുക, എല്ലാവർക്കും ജീവനുണ്ടാവുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 6:40 വാക്യം, അവിടുന്ന് എനിക്ക് നൽകിയവരിൽ ഒരുവനെ പോലും ഞാൻ നഷ്ടപ്പെടുത്താതെ അന്ത്യദിനത്തിൽ ഉയർപ്പിക്കണം എന്നതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. എല്ലാവർക്കും ജീവനുണ്ടാകണം, എല്ലാവർക്കും നിത്യമായ ജീവനുണ്ടാകണം. പുത്രനെ കാണുകയും അവൻ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ആരോ അവൻ നിത്യജീവൻ ഉണ്ടാകണമെന്നതാണ് എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം. അന്ത്യദിനത്തിൽ ഞാനവനെ ഉയർപ്പിക്കുകയും ചെയ്യും. പിതാവ് തനിക്ക് നൽകിയവരെ എല്ലാവരെയും, യേശുവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെടാൻ ഇടയാവരുത്. ദൈവം നൽകുന്ന രക്ഷ സ്വീകരിക്കാനായിട്ട് ഹൃദയം തുറക്കുന്ന ആർക്കും ആ രക്ഷ ലഭ്യമായിരിക്കണം. ആരും നഷ്ടപ്പെട്ടു പോകരുത്. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി. ഇതാണ് ദൈവത്തിൻ്റെ ഹിതം. ഈ ഹിതം ഈ ഭൂമിയിൽ നിറവേറണം. യേശുവിൽ അത് പൂർണ്ണമായി നിറവേറി. അതുകൊണ്ടാണല്ലോ അവസാനം കുരിശിൽ വെച്ച് പറയുക, അവസാന നിമിഷത്തിൽ എല്ലാം പൂർത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പിതാവെ അവിടുത്തെ കരങ്ങളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു എന്ന് അന്ത്യമൊഴി ചൊല്ലുക. ഇപ്പോൾ ദൈവത്തിൻ്റെ ഹിതം ആരംഭം മുതൽ അവസാനം വരെ പൂർത്തിയാക്കിയവനാണ് യേശു. ഈ പൂർത്തിയാക്കുന്നത് പലപ്പോഴും വലിയ ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും വിലാപത്തിൻ്റെയും ഒക്കെ മധ്യത്തിലാണ്. ഹെബ്രായർക്കെഴുതിയ ലേഖനം 5:7-9 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം കാണും. തൻ്റെ ഐഹിക ജീവിതകാലത്ത് ക്രിസ്തു മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ളവന് കണ്ണീരോടും വലിയ വിലാപത്തോടും കൂടെ പ്രാർത്ഥനകളും യാചനകളും സമർപ്പിച്ചു. അവൻ്റെ ദൈവഭയം മൂലം അവൻ്റെ പ്രാർത്ഥന കേട്ടു. പുത്രനായിരുന്നിട്ടും തൻ്റെ സഹനത്തിലൂടെ അവൻ അനുസരണം അഭ്യസിച്ചു. പരിപൂർണനാക്കപ്പെട്ടതുവഴി അവൻ തന്നെ അനുസരിക്കുന്നവർക്കെല്ലാം നിത്യരക്ഷയുടെ ഉറവിടമായി. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് പലപ്പോഴും ദുഃഖങ്ങളും ക്ലേശങ്ങളും ഉണ്ടാകും. ദൈവത്തിൻ്റെ ഹിതം പലപ്പോഴും നമുക്ക് വ്യക്തമല്ല. എന്തേ ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന ചോദ്യത്തിന് പലപ്പോഴും നമുക്ക് മറുപടി കിട്ടിയെന്ന് വരില്ല. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 55:8-9 വാക്യങ്ങൾ ഇപ്രകാരം കാണും. കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ചിന്തകൾ നിങ്ങളുടേതുപോലെയല്ല, നിങ്ങളുടെ വഴികൾ എൻ്റേതുപോലെയുമല്ല. ആകാശം ഭൂമിയേക്കാൾ ഉയർന്നു നിൽക്കുന്നു, അതുപോലെ എൻ്റെ വഴികളും ചിന്തകളും നിങ്ങളുടേതിനേക്കാൾ ഉന്നതമത്രേ. പലപ്പോഴും നമുക്ക് മനസ്സിലാകാത്തതാണ് ദൈവത്തിൻ്റെ പദ്ധതികൾ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, ആരംഭത്തിൽ സൂചിപ്പിച്ച അത്യാഹിതങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? ദൈവം ആഗ്രഹിക്കുന്നത് മരണമല്ല ജീവനാണെങ്കിൽ എന്തേ ഇപ്രകാരം സംഭവിക്കുന്നു എന്ന ചോദ്യത്തിന് പലപ്പോഴും വ്യക്തമായ കൃത്യമായ ഒരു ഉത്തരം കിട്ടിയെന്ന് വരില്ല. നമ്മുടെ ബുദ്ധി പരിമിതമാണ്, നമ്മുടെ അറിവും പരിമിതമാണ്. നമ്മുടെ ജീവിതം, നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും വലിയൊരു മൊസായിക് ചിത്രത്തിലെ ചെറിയ ചെറിയ കല്ലുകൾ പോലെയാണ്. ഓരോ കല്ലും എടുത്തു നോക്കിയാൽ അതിനൊരു നിറമേ കാണുകയുള്ളൂ. എന്താണതിൻ്റെ അർത്ഥമെന്തോ പ്രസക്തിയെന്നോ മനസ്സിലായെന്ന് വരില്ല. പക്ഷേ ആ കല്ലിരിക്കേണ്ട സ്ഥാനത്തിരിക്കുമ്പോൾ എല്ലാ കല്ലുകളും കൂടി യോജിച്ചു വരുമ്പോൾ മനോഹരമായൊരു മൊസായിക് ചിത്രമുണ്ടാകുന്നു. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതമാകുന്ന മൊസായിക് ചിത്രം പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ അത് പൂർത്തിയാകുന്നത് ചെറിയ ചെറിയ കല്ലുകൾ എടുത്തു വെച്ചുകൊണ്ടാണ്. അതിൽ ചിലത് സഹനങ്ങളായിരിക്കാം, ചില ദുഃഖങ്ങളായിരിക്കാം, ചിലത് അർത്ഥശൂന്യമെന്ന് തോന്നുന്ന നഷ്ടങ്ങളായിരിക്കാം. പക്ഷേ എല്ലാം കൂടി കാണുന്ന ദൈവത്തിന് അത് വലിയ ഒരു പദ്ധതിയുടെ ഭാഗമായി കാണാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് നമ്മളാകുന്ന കൊച്ചു മനുഷ്യർ ദൈവത്തിൻ്റെ പദ്ധതി, രക്ഷാകര പദ്ധതിയിൽ ചെറിയ ചെറിയ കല്ലുകൾ പോലെയാണ്. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ട്, മണ്ഡലങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. ഇതെല്ലാം കൂടി കൂടിച്ചേരുമ്പോഴാണ് ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടി പൂർണ്ണമാവുക. അതിൽ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമാകുമ്പോൾ എല്ലാം സന്തോഷമാകും, സമൃദ്ധമാകും, ഇത് യാഥാർത്ഥ്യമായി തീരും. ദുഃഖവും ഉറവിളിയും ഇല്ലാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പ് നൽകുന്നുണ്ട്. വെളിപാട് പുസ്തകം 21:1-4 വാക്യങ്ങൾ ഇതാണ് നമ്മളെ അനുസ്മരിപ്പിക്കുക. ഒരു പുതിയ ആകാശവും പുതിയ ഭൂമിയും ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്ന് വലിയൊരു സ്വരം ഞാൻ കേട്ടു. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരുടെ മിഴികളിൽ നിന്ന് കണ്ണീർ തുടച്ചു നീക്കും. ഇനി മരണമുണ്ടാവുകയില്ല, ദുഃഖവും ഉറവിളിയും ഉണ്ടാവുകയില്ല. എല്ലാം കടന്നുപോയി പൂർണ്ണമാകുന്ന ആ ദൈവത്തിൻ്റെ രാജ്യം ഒരു യാഥാർത്ഥ്യമായി തീരും. സ്വർഗത്തിലത് യാഥാർത്ഥ്യമായി തീർന്നു പഠിപ്പിക്കുക. ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കുന്ന വിശുദ്ധന്മാരുടെയും മാലാഖമാരുടെയും സാന്നിധ്യത്തിൽ, സമൂഹത്തിൽ ദൈവരാജ്യം യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇവിടെ ഇനിയും അത് യാഥാർത്ഥ്യമാകേണ്ടിയിരിക്കുന്നു. ആ ദൈവത്തിൻ്റെ ഹിതം പൂർണ്ണമായി നിറവേറുന്ന അതിനുള്ള പ്രക്രിയ, അതിനുള്ള വേദനകളും ദുഃഖങ്ങളുമാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. അത് വേഗം വരണമേ, അങ്ങയുടെ ഹിതം ഇവിടെ പൂർണ്ണമാക്കണമേ, എല്ലാ ദുഃഖങ്ങൾക്കും അറുതി വരുത്തണമേ, എല്ലാ അനീതികളും അവസാനിപ്പിക്കണമേ, എല്ലാ കണ്ണീരും തുടച്ചു നീക്കണമേ, അങ്ങയുടെ രാജ്യം വരണമേ. ഇതാണ് പ്രാർത്ഥന. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗസ്ഥനായ അപ്പച്ച, ഞങ്ങളെ സ്വന്തമായോട് തിരഞ്ഞെടുത്തതിൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ ഹിതം പലപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ പോകുന്നു. പ്രത്യക്ഷത്തിൽ കാണുന്നത് പലപ്പോഴും ക്രൂരമായി ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നു. എങ്കിലും ഇതിനെല്ലാം അപ്പുറത്ത് അങ്ങയുടെ രാജ്യം മനോഹരമായ സ്നേഹത്തിൻ്റെ, സമാധാനത്തിൻ്റെ, നിത്യജീവൻ്റെ ആ രാജ്യം വിടരുന്നത് ഞങ്ങൾ സ്വപ്നം കാണുന്നു. പിതാവേ, ഈ സ്വപ്നം കഴിയുന്നത്ര വേഗം സാക്ഷാത്കരിക്കണമേ. അങ്ങയുടെ ഹിതം സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഹൃദയത്തിന് അനുരൂപരാക്കണമേ. ഞങ്ങളുടെ ഇച്ഛാശക്തിയെ, ഞങ്ങളുടെ തീരുമാനങ്ങളെ അങ്ങയുടേതിന് അനുരൂപമാക്കണമേ. ആമേൻ.